നാമത്തിന് മഹത്വം കർത്താവിൻ്റെ മേശയും നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. നമുക്ക് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാക്യം നമുക്ക് ചിന്തയ്ക്കായിട്ട് തുടക്കത്തിൽ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പത്രോസും കർത്താവായ യേശുക്രിസ്തുവും തമ്മിലുള്ള ഒരു എൻകൗണ്ടറിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നു. അവിടെ യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് യൂദായും ഒക്കെ വന്നു. നമ്മൾ ആ 18-ാം അധ്യായത്തില് അതിന്റെ തുടക്കത്തിൽ നമ്മൾ ആ കാര്യം കാണുന്നുണ്ട്. അത് വന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വന്ന സേവകരും ഒക്കെ തന്റെ അടുക്കൽ വരുമ്പോൾ കാണുക, അതിന്റെ 4-5 ഒക്കെ വാക്യങ്ങളിൽ കർത്താവ് എന്താ പറയുന്നത്. സാധാരണ ഈ സേവകര് ഒരു കുറ്റവാളിയെ അന്വേഷിച്ചു പോയാൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുകയും, നിങ്ങൾ അന്വേഷിച്ചു വരുന്ന ആള് ഞാനല്ല, മറ്റൊരാളാണ്, എനിക്കിതുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്ന രീതികളാണ് സേവകരും പടയാളികളും കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഇതാ യൂദ അവരുമായിട്ട് പറഞ്ഞൊത്ത് ആ നിലയിൽ അവരെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ യേശു താൻ തന്നെ മറഞ്ഞു നിൽക്കാനായിട്ട് ഭാവിക്കുന്നില്ല. താൻ തന്നെ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ ആരെയാ തിരയുന്നത് എന്ന് ചോദിക്കുന്നു. നസ്രേനായ യേശുവിനെ എന്ന് പടയാളികൾ പറഞ്ഞു, സേവകർ പറഞ്ഞു. ഈ ചെറുപ്പക്കാരെല്ലാം ഏറെക്കുറെ 30, 33, 35 വയസ്സ് പ്രായമുള്ള ആളുകളാണ്. ഇവരെയൊക്കെ തമ്മിൽ കണ്ടാലോ വലുതായിട്ട് തിരിച്ചറിയുമായിരുന്നില്ല എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. കാരണം അവരൊക്കെയും ആ ചെറുപ്പക്കാര് വേഷത്തില് ഏതാണ്ട് ഒരേപോലുള്ള വേഷം, അന്നത്തെ യഹൂദ നാടുകളിലെ വേഷം ധരിച്ച് ഒരേ രീതിയിൽ നടക്കുന്നു. നമുക്കതിൽ നിന്നെടുക്കാവുന്ന ഒരു പാഠം, ഇന്ന് നമ്മൾ ആരെയെങ്കിലും ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശുശ്രൂഷിക്കുന്നവരിൽ നിന്ന് നമ്മുടെ ഡ്രസ് കൊണ്ടാകട്ടെ, രൂപം കൊണ്ടാകട്ടെ, മാതൃക കൊണ്ടാകട്ടെ, നമ്മളെ തന്നെ ഉയർത്താനായിട്ട് ശ്രമിക്കരുത് എന്നൊരു പാഠം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു പോയത് വ്യക്തമായോ? അതായത് കർത്താവായ യേശു ക്രിസ്തു ആണ് ഈ കൂട്ടത്തിന്റെ നായകൻ. കർത്താവ് അപ്പോ ഓർക്കുക, ഞാനാണ് ഇവരുടെ നായകൻ എന്ന വേഷം കൊണ്ട് ഞാൻ വ്യത്യസ്തമായ ഒരു വേഷം ധരിച്ചു കളയാം, അല്ലെങ്കിൽ എന്റെ ഭാവം കൊണ്ട് ഞാനാണ് ഇവരുടെ നേതാവ് എന്നൊരു എയർ എടുത്ത് അണിഞ്ഞു കളയാം എന്നൊന്നും കർത്താവ് കരുതിയില്ല. ഇവരെല്ലാം കണ്ടാൽ ഏറെക്കുറെ ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്കെടുക്കാവുന്ന പാഠം, കർത്താവ് ആരെ ശുശ്രൂഷിക്കാനായിട്ട് വന്നോ അവർക്കൊപ്പമായി. അതൊരു കൊച്ചു കാര്യമല്ല. നമ്മൾ അഗ്നിപ്രലയനത്തിലും ആ കാര്യം കാണുന്നുണ്ടല്ലോ. താൻ ആർക്കു വേണ്ടി വന്നോ അവരെ പോലെയായി. അതൊരു ദൈവികമായ ഒരു പ്രമാണത്തിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മുടെ വിഷയം അതല്ല. ഇങ്ങനെ കർത്താവിനെ അന്വേഷിച്ചു വന്നപ്പോ ഈ പടയാളികൾക്കും സേവകർക്കും ഈ കൂട്ടത്തിൽ നിന്ന് ആരാണ് കർത്താവ് എന്ന് അത്ര വ്യക്തതയില്ല. വ്യക്തതയില്ലാത്തപ്പോ സാധാരണ കുറ്റവാളികളൊക്കെ ഞാനല്ല, മറ്റൊരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു ഘട്ടത്തിൽ കർത്താവിത അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ തന്നെ, നിങ്ങൾ ആരെ തിരയുന്നു, ഞാൻ തന്നെ. അപ്പോൾ അവർക്കത് വ്യക്തമായില്ല. പിന്നെയും കർത്താവ് ഞാൻ തന്നെ അയാം എന്ന് പറയുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ അവരെ നിലത്ത് വീണു. ആ വാക്യത്തെ കുറിച്ചൊക്കെ വളരെ വ്യത്യസ്തമായ അതിന്റെ തിയോളജിയുടെ ഒത്തിരി ഭാഗങ്ങളും ഒക്കെ എടുത്ത് പലരും പല കാര്യങ്ങൾ പറയാറുണ്ട്. ദൈവം, വലിയവനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു അയാം എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയ അതേ വാക്കുകൾ തന്നെയാണ് കർത്താവ് ഇവിടെ എടുത്തേക്കുന്നത്. അതെ, ഞാൻ തന്നെ അയാം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അവര് ഇവൻ ദൈവപുത്രനാണ് എന്നുള്ളത് ആ നിലയിലും കർത്താവ് അവസാന വാക്കുകളിൽ പോലും തന്നെ തന്നെ ആ നിലയിൽ അസർട്ട് ചെയ്ത് അവരുടെ മുമ്പിൽ പറയുകയായിരുന്നു. ആ വാക്കുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശക്തിയില്ലാതെ അവരെന്ത് ചെയ്തു? അവരെല്ലാം പിൻവാങ്ങി നിലത്ത് വീണു. പിന്നെയും കർത്താവ് അതിന്റെ നമ്മൾ വായിച്ചാല് നമ്മൾ ആ ഒരു സീക്വൻസ് നമ്മൾ വായിച്ചാൽ നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. കർത്താവിന്റെ ഒരു ആവശ്യമാണ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത് എന്നുള്ള മട്ടിലാണ്. ഇവര് വലിയ നിങ്ങൾ ആരെയാ തിരയുന്നത്? അത് ഞാന്. ഉടനെ അവര് പേടിച്ച് നിലത്ത് വീഴും. ഉടനെ കർത്താവ് പിന്നെ അവരെ ധൈര്യപ്പെടുത്തി, നിങ്ങൾ ആരെയാ തിരയുന്നത്? 7-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ആരെയാ തിരയുന്നതെന്ന് പിന്നെയും ചോദിച്ചപ്പോ നസ്രയനായ യേശുവിന്
എന്ന് പറഞ്ഞ് അത് ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ, എന്റെ ശിഷ്യന്മാർ പൊയ്ക്കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് വീണ്ടും തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ രംഗം. അങ്ങനെ ഒരു രംഗത്ത് തന്റെ ശിഷ്യന്മാർക്കൊന്നും ഒരു വ്യക്തതയില്ല. എന്താ ചെയ്യേണ്ടത്? എന്താ പെരുമാറേണ്ടത്? നേരത്തെ ഒരു ഭാഗത്ത് കർത്താവ് ചോദിച്ചല്ലോ, നിങ്ങളുടെ കയ്യിൽ എത്ര വാളുണ്ട് എന്ന് ചോദിച്ചു. അതൊരു പ്രത്യേക അർത്ഥത്തിൽ കർത്താവ് ചോദിച്ചതാണ്. എന്നാൽ അവരതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തു. ശിമോൻ പത്രോസ് തനിന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി, അവന്റെ വലതുകാത് അറുത്തു കളഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. നമ്മൾ അതിനെ തുടർന്ന് യേശു ശിമോൻ പത്രോസിനെ ശാസിച്ചിട്ട് അവനോട് പറയുന്നു. ആ ഭാഗമാണല്ലോ നമ്മൾ വായിച്ച 11-ാമത്തെ വാക്യം. വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. സത്യത്തില് പിതാവും കർത്താവും തമ്മിലുള്ള ബന്ധം വളരെ വളരെ ആഴമുള്ള ബന്ധമാണ്. നാം ഈ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവിന്റെ അടുത്തേക്ക് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ, കർത്താവിനോട് സംസാരിക്കുമ്പോഴൊക്കെ യേശു എന്ത് ചെയ്യും? യേശു വളരെ വിനയത്തോടെ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞ് പിതാവിലേക്ക് വിരൽ ചൂണ്ടുന്നത് പോലെയാണ് പലപ്പോഴും സംസാരിക്കുന്നത്. പിതാവ് ഞാനും ഒന്നാണ്. പിതാവിനെ വളരെ വലിയ നിലയിൽ പറയും. പിതാവ് എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല, പിതാവുണ്ട് എന്നെല്ലാം പറഞ്ഞ് യേശു താനും പിതാവും തമ്മിലുള്ള ആ ഇഴയടുപ്പം എപ്പോഴും വ്യക്തമാക്കി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, തന്റെ ശിഷ്യന്മാരോട് ആ കാലഘട്ടത്തിൽ അവര് ദൈവത്തെ വലിയ പേടിയോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഈ പിതാവിനെ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് തന്നെ സംബോധന ചെയ്യാനായിട്ടും പ്രേരിപ്പിച്ച്. അങ്ങനെ പിതാവും നമ്മളും തമ്മിൽ ഒരു വളരെ അടുത്ത ബന്ധമാണ്. പിതാവ് നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലെ പർവ്വത പ്രസംഗത്തിലെ കർത്താവ് പറയുന്നുണ്ടല്ലോ, നമ്മുടെ പിതാവ്, നിങ്ങളുടെ പിതാവ് ഈ കുരുവികൾക്ക് വേണ്ടത് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, രഹസ്യത്തിൽ കാണുന്നു നിന്റെ പിതാവ്. അപ്പൊ സ്വർഗത്തിലുള്ള ദൈവം, ആ കാലത്ത് യഹൂദന് വലിയ പേടി സ്വപ്നമായിരുന്ന ആ ദൈവത്തെ നിന്റെ പിതാവ്, നമ്മുടെ പിതാവ്, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന, ഈ കുരുവികൾക്ക് വേണ്ടി ഈ കാര്യം ചെയ്യുന്ന ആ പിതാവ് നമുക്ക് വേണ്ടി വിചാരപ്പെടുകയില്ലയോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഏറ്റവും അടുപ്പത്തോടെ ചെല്ലാവുന്ന, നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം കിട്ടാവുന്ന ഒരു ഇടമായിട്ട് പിതാവിനെ ആണ് യേശു പ്രസന്റ് ചെയ്യുന്നത് ഈ സുവിശേഷങ്ങളിൽ ഇതേ വരെ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇതാ തന്നെ പിടിച്ചുകൊണ്ട് പോകാനും തന്നെ ആക്ഷേപിക്കാനും നിന്ദിക്കാനും തന്നെ പരിഹസിക്കാനും തന്നെ വിചാരണ എന്നൊരു പ്രഹസനത്തിന് വിധേയനാക്കിയതിന് ശേഷം തന്നെ ക്രൂശിക്കാനും ഒക്കെ വന്ന ഈ ആളുകൾ വന്നപ്പോ അവരെ നേരിടാൻ തുടങ്ങിയ പത്രോസിനെ കർത്താവ് വിലക്കുന്നു. മതി, വാളുറയിലിടുക എന്ന് പറഞ്ഞിട്ട് തുടർന്ന് കർത്താവ് പറയുന്നു, പിതാവ് എനിക്ക് തന്ന പാനപാത്രമാണ്. നമ്മള് ഇതേവരെ പിതാവിനെ കുറിച്ച് യേശു മുന്നോട്ട് വെച്ച ഒരു സങ്കല്പത്തിന് ചേരാത്ത ഒരു കാര്യമായിരുന്നു. പിതാവ് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല, ഈ കുരുവികളെ പോറ്റുന്ന പിതാവ് നമുക്ക് എത്ര നന്മ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് നമുക്ക് ഏതാവശ്യത്തിനും ചെന്നെത്താവുന്ന, നമ്മളെ ഒറ്റുകൊടുക്കാത്ത ഒരിടം, നമ്മളെ മറ്റാർക്കും കൊടുക്കാത്ത, അവിടെ വലിയ സുരക്ഷിതത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ പിതാവ്, ആ പിതാവിനെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താ? ഈ പാനപാത്രം ആര് തന്നതാ? പിതാവ് തന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തെ ഒരു വൈരുദ്ധ്യം ഒന്ന് ഓർത്ത് നോക്കുക. സത്യത്തിൽ ദൈവമായ കർത്താവാണോ ഈ പാനപാത്രം നൽകിയത്? നമ്മൾ ഈ പാനപാത്രം, ഈ കർത്താവ് അനുഭവിക്കാൻ പോകുന്ന ക്രൂശുമരണവും ആ കഷ്ടപ്പാടുകളെയും ഒരു കഷ്ടതയുടെ പാനപാത്രം, അങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ, കഷ്ടതയുടെ ഒരു പാനപാത്രമായിട്ട് നമ്മൾ എടുത്താൽ ഈ പാനപാത്രം കൊണ്ടുവരുന്നത് ആരാ? ഈ പാനപാത്രം കൊണ്ടുവരുന്നത് ഒരു പക്ഷെ ഇസ്കരിയോത്തായൂദയോ ഈ സേവകരോ ഈ പടയാളികളോ അതിന് പുറകോട്ട് അതിൽ നിന്നും പിന്നെയും മുന്നോട്ട് പോയാൽ കയ്യഫാവോ അന്നാസോ ഹേരോദാവോ അല്ലെങ്കിൽ പീലാത്തോസോ തന്നെ ക്രൂശിക്കുന്ന പടയാളികളോ ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ കാണാൻ കഴിയും. തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു കൂട്ടത്തെ തനിക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ അവരാണ്, നമ്മൾ സാധാരണ നമ്മുടെ യുക്തി കൊണ്ട് ആലോചിച്ചാൽ അവരാണ് ഈ പാനപാത്രം, ഈ കഷ്ടതയുടെ പാനപാത്രം കൊണ്ടുവരുന്നത്. പക്ഷേ കർത്താവ് ഇവിടെ പറയുമ്പം അവരെ ആരെയും കാണുന്നില്ല, യൂദായെയും കാണുന്നില്ല, ഈ പടയാളികളെയും കാണുന്നില്ല, അജ്ഞാവിനെയും കയ്യഹാവിനെയും കാണുന്നില്ല, പീലാത്തോസിനെ കാണുന്നില്ല, തന്നെ ക്രൂശിച്ചവരും ക്രൂശിന് ചുവട്ടിൽ നിന്ന് തലകുലിക്കവരും പരിഹസിച്ചവരും ആരെയും കാണുന്നില്ല. പിന്നെ ആരെ കാണുന്നു? പിതാവിനെ കാണുന്നു. പിതാവാണ് ഈ പാനപാത്രം എനിക്ക് നൽകിയത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എപ്പോഴും എടുക്കാവുന്നത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുകൂലമായ സാഹചര്യങ്ങളെ നമ്മൾ ദൈവത്തിന്റെ കരുണയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടും നമ്മൾ കാണും. എന്നാൽ പലപ്പോഴും സ്വാഭാവികമായിട്ട് നമുക്ക് അത്ര സന്തോഷമില്ലാത്ത ദുഃഖകരമായ കഷ്ടതയുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണ് എന്ന് നമുക്ക് തോന്നുകയില്ല. മറിച്ച് ആ കഷ്ടകരമായ സാഹചര്യത്തിലേക്ക് നമ്മളെ നടത്തിയ ആളുകളെ നമ്മൾ കാണും. അങ്ങനെയല്ല വേണ്ടത്, മറിച്ച് ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെയാണ് കാണേണ്ടത്. കഷ്ടതയുടെ ഈ പാനപാത്രവും പിതാവാണ് കൊണ്ടുവന്നത്, പിതാവ് ആണ് തന്നത്. ഈ പിതാവ് പിന്നെ ഈ പാനപാത്രം ഒരു പക്ഷേ യൂദായുടെ കയ്യിലോ ഈ പടയാളികളുടെ കയ്യിലോ വല്ലതും കൊടുത്തയച്ചായിരിക്കും. പക്ഷെ അവരെയല്ല, ആ പാനപാത്രം എടുത്തോണ്ട് വന്ന ആളുകളെയല്ല യേശു കാണുന്നത്. മറിച്ച് ഇത് പിതാവിന്റെ ഹിതമാണ്, പിതാവിന്റെ ഇഷ്ടമാണ് എന്ന് കാണുമ്പോൾ അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒത്തിരി കാഴ്ചപ്പാട് മാറിപ്പോകും, നമുക്ക് ശത്രുക്കൾ ഇല്ലാതായിപ്പോകും. നമുക്ക് ശത്രുക്കൾ ഇല്ലാതാകുമ്പോൾ യേശുവിനൊരു ശത്രു ഉണ്ടോ ഇവിടെ? യേശുവിനൊരു ശത്രുവില്ല. ഇവരെ ആരെയല്ല കാണുന്നത്? പിതാവ്. ആ പിതാവ് ആരാ? പിതാവ് എപ്പോഴും സ്നേഹവാനാണ്, ദൈവം സ്നേഹമാണ്, പിതാവ് സ്നേഹമാണ്. അപ്പോ തനിക്ക് എവിടെയും ആ പിതാവിനെ മാത്രമേ കാണാനുള്ളൂ എങ്കിൽ അത് എത്ര വലിയൊരു ജീവിതത്തെ എത്ര വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കർത്താവ് പർവ്വത പ്രസംഗത്തിലെ പറയുന്നുണ്ടല്ലോ, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവരെന്ത് ചെയ്യും, അവരെവിടെയും ദൈവത്തെയാണ് കാണുന്നത് എന്ന് താൻ പറഞ്ഞത് തന്റെ ജീവിതത്തിൽ ഇവിടെ ഇതാ പ്രായോഗികമാകുന്നു. താൻ ഇവിടെ മറ്റാരെയും കാണുന്നില്ല, പിതാവ് എനിക്ക് തന്നത് എന്ന് താനെ കാണും. നമ്മൾ ഇത് കാണുമ്പോ ഈ ഒരു ചിന്താധാര, ഈ ഒരു കാര്യങ്ങളെ ഈ നിലയില് കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരെയും അവരെ കാണാതെ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരത്തെ കാണുന്ന ഒരു രീതി നമുക്ക് പഴയ നിയമത്തിൽ തന്നെ യേശുവിന്റെ നിഴലായി നിൽക്കുന്ന ചില വിശുദ്ധന്മാരിലെ ചില ദൈവഭൃത്യന്മാരിലെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഒരാളാണ് ജോസഫ്. ജോസഫിനെ കുറിച്ച് 105 സങ്കീർത്തനം അതിന്റെ 17 വാക്യത്തിൽ ജോസഫിനെ കുറിച്ച് പറയുക. ജോസഫിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ 105:17, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ഈ സംഭവം ഈ ചരിത്രം അറിയാവുന്ന നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. യാക്കോബിന്റെ മറ്റു മക്കളെല്ലാം കൂടെ കൂടി അവർക്ക് വൈരാഗ്യമുണ്ടായിരുന്നു, അവർക്ക് അസൂയുണ്ടായിരുന്ന ജോസഫിനെ ദാസനായിട്ട് വിറ്റ് മിസ്രയീമിലേക്ക് അയച്ച സംഭവമായി ഇവിടെ പറയും. പക്ഷേ അവര് ദാസനായിട്ട് ജോസഫിനെ വിറ്റു എന്ന് പറയുന്നിടത്ത് അതിന്റെ തൊട്ട് മുകളിൽ 17 തുടക്കത്തിൽ ഒരു 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 കൊച്ചു വാചകത്തിൽ കൂറിയിട്ടേക്കുന്ന കാര്യം കണ്ടോ? അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. എങ്ങോട്ട് അയച്ചതാ? അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം. അതായത് ദേശത്തെല്ലാം ക്ഷാമവും അപ്പമെന്ന കോലിനെ നിശേഷം ഒടിച്ചു കളയുന്നതുമായ ഒരു വലിയ ക്ഷാമം വരുന്നു. ആ ക്ഷാമം വരുമ്പോ തന്റെ മക്കളെ ദൈവം അത്ഭുതമായിട്ട് ക്ഷാമം കൂടാതെ കാത്തു പരിപാലിച്ച കാര്യം പറഞ്ഞു വരിക. ആ കാത്തു പരിപാലിച്ചത് എങ്ങനെയായിരുന്നു? ഇവരെ ആ ജോസഫ് അവിടെ ചെന്നു, മിശ്രനി ചെന്നു, അവിടെ ആയിരുന്നു. യാക്കോവിന്റെ മറ്റു മക്കള് അവിടേക്ക് ചെന്ന് അപ്പം അല്ലെങ്കിൽ ധാന്യം വാങ്ങിച്ചുകൊണ്ട് പോരുന്ന ആ കാര്യമൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ വന്നത് ഇതേ ഉള്ളൂ, ജോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറയുന്നു, ഈ ജോസഫിനെ മിസ്രയീമിലേക്ക് അയച്ചു. ജോസഫ് എന്ന് അവിടെ പറയുന്നില്ല, ഒരാളെ അയച്ചു എന്നാ പറയും. ആരെ അയച്ചത്? ഈ പോയി ധാന്യം കൈക്കൊള്ളാനായിട്ട് പോകുന്ന ആളുകൾക്ക് മുമ്പായിട്ട് ജോസഫിനെ മിസ്രയീമിലേക്ക് അയച്ചു. ആരയച്ചു? അവൻ 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 ദൈവം, ഗോഡ്, ദൈവമാണ് ജോസഫിനെ അങ്ങോട്ട് അയച്ചത്. എന്നിട്ട് പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് പറയുക. ജോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. അവൻ അവർ എന്ന രണ്ട് പ്രയോഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ജോസഫിനെ മിസ്രയീമിലേക്ക് അയച്ചു, അതാരയച്ചത്? അവനെ അയച്ചത്, ദൈവമയച്ചത്. ജോസഫിനെ മിസ്രയീമിലേക്ക് ദാസനായിട്ട് വിറ്റു, അതാരാ ചെയ്തത്? ആ രൂപേൻ മുതല് ഇങ്ങോട്ടുള്ള മറ്റേ അവന്റെ സഹോദരങ്ങളാ ചെയ്തത്. പക്ഷേ അവരാണ് ദാസനായിട്ട് വിറ്റതെങ്കിലും ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ ജോസഫിന്റെ ചരിത്രം പറയുമ്പോ പറയുന്നു, സത്യത്തിൽ അവനെ മിസ്രയീമിലേക്ക് അയച്ചതാരാ? ദൈവമയച്ചത്, ദൈവമയച്ചത്. ഈ സഹോദരന്മാരൊക്കെയാണ് അതിന് നിമിത്തമായിട്ടും ഉപകരണമായിട്ടും ഇൻസ്ട്രുമെന്റ് ആയിട്ടും പെരുമാറിയത്. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ആ കപ്പ് പാനപാത്രം എടുത്തുകൊണ്ട് വന്നത് ഒരുപക്ഷെ ഈ സഹോദരന്മാരായിരിക്കും. പക്ഷെ ആ പാനപാത്രം അതിനു മുമ്പ് തന്നെ ആരുടെ നിശ്ചയമായിരുന്നു? അവൻ 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 ദൈവം. കണ്ടോ, ആ സാഹചര്യത്തിലും ദൈവത്തെ കാണും. ഇത് സങ്കീർത്തനക്കാരൻ ഒരു തിരിച്ചറിവാണോ? സങ്കീർത്തനക്കാരനുണ്ടായ ഒരു വെളിപ്പാടാണോ? അല്ല. ഈ സങ്കീർത്തനക്കാരൻ ജോസഫിന്റെ ചരിത്രമൊക്കെ നല്ലപോലെ വായിച്ചു വന്നപ്പം ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് ഉടനീളം ഈ ഒരു മനോഭാവമാണ് പുലർത്തിയത്. അതായത് എന്റെ സഹോദരന്മാരല്ല എന്നെ വഞ്ചിച്ചത്, ദൈവം തന്നെ എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നൊരു കാര്യം താൻ പലയിടത്ത് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നു. ആ ജോസഫിന്റെ ചരിത്രം വായിച്ചിട്ട് ഈ സങ്കീർത്തനക്കാരൻ ഈ കാവ്യം ചമച്ചപ്പോ തന്റെ മനസ്സിലെന്താ? തന്റെ മനസ്സിൽ ആ ജോസഫിന്റെ മനോഭാവത്തോട് ചേർന്ന് നിന്ന് അവനെ അയച്ചത് അവരല്ല, അവനാ ദൈവമയച്ചത് എന്ന് പറയാൻ പ്രേരണയായത് സത്യത്തില് ജോസഫിന്റെ ചരിത്രം വായിക്കുന്നത് കൊണ്ടാണ്. ജോസഫിന്റെ ചരിത്രം നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോ അതിന്റെ 47-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ജോസഫ് ഈ കാര്യം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 45-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം താന് ജോസഫ് തന്റെ സഹോദരന്മാരോട് പറയുന്നു. തന്നെ തന്നെ അവർ മുമ്പാകെ വെളിപ്പെടുത്തിയിരുന്നു. വെളിപ്പെടുത്തിയിട്ട് പറയുന്നു എന്റെ 4-ാമത്തെ വാക്യം മുതൽ ജോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരികയും എന്നാ പറഞ്ഞു. താൻ തന്നെ അവരുടെ മുമ്പാകെ തന്നെ വെളിപ്പെടുത്തി, താൻ ഉച്ചത്തിൽ കരഞ്ഞു. സഹോദരന്മാരോട് പറയുന്നു അതിന്റെ 3-ാമത്തെ വാക്യം, ഞാൻ ജോസഫ് ആകുന്നു, എന്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നു എന്ന് ചോദിച്ചു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയത് കൊണ്ട് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ജോസഫ് അപ്പൊ സഹോദരന്മാരോട് പറയുന്നു, സഹോദരന്മാരെ ഇങ്ങോട്ട് അടുത്ത് വരികയും എന്ന് പറഞ്ഞ് അടുത്തു ചെന്നപ്പോൾ അവൻ വീണ്ടും പറയുന്നു, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരനായ ജോസഫ് ആകുന്നു ഞാൻ. 5-ാമത്തെ വാക്യം, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ്. നിങ്ങളല്ല എന്നെ വിറ്റ് കളഞ്ഞത്. കണ്ടോ, നമ്മള് സങ്കീർത്തനം 15-ൽ വായിച്ച അതേ കാര്യം തന്നെ. നിങ്ങളല്ല, നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചതാരാ? ദൈവമാണ്. ദൈവമാണോ സത്യത്തിൽ അയച്ചത്? എങ്ങനെയായിരുന്നു? ഇവരെ ഇസ്മായിലിന്റെ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞതാ. സത്യത്തിൽ അതാ നടന്നത്. പക്ഷേ അതാണ് നടന്നതെങ്കിലും ജോസഫ് ഈ രംഗത്ത് എന്ത് കാണുന്നില്ല? തന്നെ വിറ്റ് കളഞ്ഞ സഹോദരന്മാരെ അല്ല കാണുന്നത്, മറിച്ച് ഓ ഈ ക്ഷാമം വരുമ്പോ ഇവരെ പട്ടണിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ് എന്ന് താൻ അവിടെ തീർത്ത് പറയുകയും ഇതേ കാര്യം തന്നെ 50-ാമത്തെ അധ്യായത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ വരുമ്പോ ഈ കാര്യം വീണ്ടും ജോസഫ് ആവർത്തിച്ച് സഹോദരന്മാരോട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് പറയേണ്ടി വരുന്ന സാഹചര്യം എന്താ? യാക്കോബ് മരിച്ചുപോയി കഴിഞ്ഞപ്പം സഹോദരന്മാർക്ക് എന്ത് തോന്നി? വീണ്ടും ഒരു അരക്ഷിതബോധം തോന്നി. തങ്ങളുടെ പിതാവ് യാക്കോബ് ഉണ്ടായിരുന്നെങ്കിൽ ജോസഫിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജോസഫ് സഹോദരന്മാരുടെ കാര്യമൊക്കെ ഇത്രയും നാൾ നോക്കിയതുപോലൊക്കെ നോക്കിയിരുന്നു. പക്ഷെ ഇതാ യാക്കോബ് മരിച്ചുപോയി. ഇനിയിപ്പൊ ജോസഫ് പഴയ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് തങ്ങളോട് പക വീട്ടുമോ എന്നൊരു പേടി അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ഓർക്കണം, ഈ തെറ്റ് ചെയ്ത ആളിന് എപ്പോഴും എന്തുണ്ട്? പേടിയുണ്ട്. കള്ളന്റെ തലേ പപ്പ്, പണ്ട് കുഞ്ഞുങ്ങൾ കളിക്കുമ്പോ കള്ളന്റെ തലേ പപ്പ് എന്ന് പറയുമ്പോ കള്ളൻ ചെയ്ത ആളാ തലേ തപ്പി നോക്കുന്നത്. അല്ലാതെ 10 പേരുണ്ടെങ്കിൽ ബാക്കി 9 പേരും അവർ തലേ തപ്പി നോക്കുകയല്ല, ഒരുത്തൻ തപ്പി നോക്കും. തപ്പി നോക്കിയവൻ എന്താ? അവനാ തെറ്റുകാരൻ. എന്ന് പറഞ്ഞതുപോലെ തെറ്റ് ചെയ്താൽ നമ്മുടെ മനസാക്ഷി നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇവിടെ ഇതാ ജോസഫിന്റെ ഈ ചരിത്രം നോക്കുക. സഹോദരന്മാരെ താനെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു, രഥമയച്ച് ഇവരുടെ കുഞ്ഞുകുട്ടികളെ എല്ലാം കൊണ്ടുവന്നു, പിതാവിനെ കൊണ്ടുവന്നു, ഗോശൻ ദേശത്ത് നല്ല സ്ഥലം ഒക്കെ പറഞ്ഞ് ഫറവോനോട് പറഞ്ഞ് അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് താമസിക്കുന്നു. ഒരു പ്രശ്നവും ഉണ്ടായില്ല. തന്റെ വാക്കിലാകട്ടെ നോക്കിലാകട്ടെ ഈ സഹോദരന്മാരെയോ കുടുംബത്തെയോ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം പോലും ജോസഫ് അതേവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ വർഷങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ നാളുകൾ കടന്നുപോയി. എന്നാൽ ഇതാ യാക്കോബ് അവരുടെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെയും അവർക്ക് കുറ്റബോധം തോന്നുക. അവര് വന്നിട്ട് അവര് പറയുന്നു ജോസഫ് അതിന്റെ 15-ാമത്തെ വാക്യം 50-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം അപ്പൻ മരിച്ചുപോയി എന്ന് ജോസഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട് പക്ഷേ ജോസഫ് നമ്മെ ദേഷിച്ച് നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അവരെന്താ അങ്ങനെ പറഞ്ഞതിന് കാര്യം? അവരവരുടെ സ്വഭാവം വെച്ചാ ജോസഫിനെ അടക്കുന്നു. എന്ന് വെച്ചാൽ അവരോട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യാം? ഇത് മറക്കുകയില്ല. ചില പാമ്പിനെ കുറിച്ചൊക്കെ പറയുമല്ലോ, അത് മറക്കുകയില്ല. പിന്നെ അതങ്ങനെ അങ്ങനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുമോ അതോ നമ്മുടെ ഒരു സങ്കല്പം വന്നു എന്ന് എനിക്ക് അറിഞ്ഞൂട. പക വെച്ച് വന്ന് പിന്നെ വന്ന് എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ പ്രായേണ അവനെതിരെ ചെയ്യുന്ന തെറ്റുകള് സ്വാഭാവികമായിട്ട് അവനെ മറക്കുകയില്ല. ചിലത് പറയുകയല്ലേ, ബ്രദറെ ഞാനത് ക്ഷമിച്ചു പക്ഷേ ഞാനത് മറക്കുകയില്ല, എന്റെ കൊക്ക് ജീവനുണ്ട് ഞാൻ മറക്കുകയില്ല. മറക്കുകയില്ല ദൈവം. പക്ഷെ അങ്ങനെയല്ലല്ലോ ദൈവം, അത് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യും. എബ്രായർ 8-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ആവർത്തിച്ച് പറയും. ഇവിടെ ഈ പക്ഷെ ജോസഫ് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ യേശുവിനെ നിഴലായി നിൽക്കുന്ന ഒരു കഥാപാത്രമായതുകൊണ്ട് ജോസഫ് അത് വിട്ടുകളഞ്ഞു. ജോസഫ് ആ കാര്യം ഓർക്കുന്നേയില്ല, അല്ലെങ്കിൽ താൻ ഉള്ളിൽ ഒരു പക സൂക്ഷിക്കുന്നില്ല, ഒരു പ്രതികാരത്തിന്റെ മനോഭാവം തനിക്കില്ല. എന്നാൽ ഈ സഹോദരന്മാർ വിചാരിച്ചു പക്ഷേ ഇവൻ പ്രതികാരം ചെയ്തേക്കും. കാരണം അവരുടെ സ്വഭാവം അതാ, തങ്ങളുടെ സ്വഭാവം അനുസരിച്ച തങ്ങളോട് തന്നെ മറ്റുള്ളവരെ ഉപയോഗിക്കുകയും തങ്ങളാൽ തന്നെ അളക്കുകയും ചെയ്യുക എന്ന് പൗലോസ് പിന്നൊരിക്കൽ ഒരിടത്ത് പറയുന്ന പോലാണ് ആളുകൾ പ്രായം. തങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ആയിരിക്കും മറ്റുള്ളവരും എന്ന് വിചാരിക്കും. ഈ സഹോദരന്മാർ അങ്ങനെ വിചാരിച്ചു. എന്നിട്ട് പറഞ്ഞു അവൻ നമ്മോട് പ്രതികാരം ചെയ്യും എന്ന് വിചാരിച്ചു. എന്നിട്ട് അവർ ജോസഫിന്റെ അടുക്കൽ ആളയച്ചു, ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ. കണ്ടോ, അവര് ദൈവത്തെ കുറിച്ചുള്ള അവരുടെ ബന്ധം കണ്ടോ? ദൈവത്തിന്റെ നമ്മുടെ ദൈവത്തിന്റെ നാമത്തെ ക്ഷമിക്കണേ എന്നല്ല പറഞ്ഞു. ഈ വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടാനായിട്ട് കഴിയും. അവര് പറയുക, അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരാ ഞങ്ങൾ, അവരുടെ ദ്രോഹം ക്ഷമിക്കണത് എന്ന് പറഞ്ഞു. അപ്പോ ദൈവത്തോടുള്ള ബന്ധം അവരുടെ ഒരു കെയറോസിലുള്ള ബന്ധമാണ്. അങ്ങനെ വന്നിട്ട് ജോസഫിനോട് സംസാരിക്കുമ്പോൾ അവർ കരഞ്ഞു. അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു, ഇതാ ഞങ്ങൾ നിന്റെ അടിമകൾ. ഉടനെ ജോസഫ് പറയുന്നു 19-ാം വാക്യം, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം നിങ്ങള് ദോഷം വിചാരിച്ചു പക്ഷെ ദൈവം അത് ഭംഗിയായിട്ട് ചെയ്തു എന്നെല്ലാം പറഞ്ഞ് താൻ അവരെ പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. നമ്മൾ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തില് ജോസഫ് ഈ സഹോദരന്മാരെ അല്ല കണ്ടത്, അവനെയാ കണ്ടത്. നിങ്ങൾക്ക് മുമ്പായിട്ട് എന്നെ അവൻ അയച്ചു എന്ന് കണ്ടു. ഇവിടെ നാളുകൾ കഴിഞ്ഞപ്പോഴും ജോസഫിന് ആ മനോഭാവത്തിൽ നിന്ന് മാറ്റമില്ല. പ്രിയപ്പെട്ടവര്, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ജോസഫിനെ കർത്താവിന് നിഴലായിട്ട് പറയുമ്പോൾ ജോസഫിൽ തന്നെ ഈ ഒരു മനോഭാവം ഉണ്ടായി. പഴയ നിയമത്തിലെ കർത്താവിനും മുതലായിട്ട് നമുക്ക് ധാരാളം കഥാപാത്രങ്ങളെ കാണാൻ കഴിയും. എന്നാൽ ഓരോ പലരുടെയും അനുഭവങ്ങൾ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഒക്കെ ചില റിമാർക്ക് നമുക്ക് പറയാനേ ഉണ്ടാവും. എന്നാൽ ജോസഫിന്റെ ചരിത്രം നമ്മൾ നോക്കുക, ജോസഫിന്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കിയാൽ നമുക്കൊരു കറുത്ത പാട് ആ നിലയിൽ കാണാനായിട്ട് കഴിയില്ല. ദാവീദിനെ കുറിച്ച് ദാവീദ് കർത്താവിന്റെ കീഴിലെന്ന് പറയാം, പക്ഷേ ദാവീദിന്റെ ജീവിതത്തിൽ പല പല റിമാർക്കുകൾ, കറുത്ത പാടുകൾ നമുക്ക് തൊട്ട് കാണിക്കാനുണ്ട്. ശലോമോനെ കുറിച്ച് ഒരളവിൽ പറയാറുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള പലരെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ പല റിമാർക്കുകൾ പറയാനുണ്ട്. എന്നാൽ ജോസഫോ, ജോസഫിന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ ആ നിലയിൽ പ്രകടമായ ഒരു തെറ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ ആളുകളോട് ക്ഷമിക്കുന്ന കാര്യത്തിലും എന്ന് തന്നെയല്ല, തന്നോട് തന്നെ ദ്രോഹിക്കുന്ന ആളുകളെ കാണാതെ ഹൃദയശുദ്ധിയോടെ അവിടെ എല്ലാം ദൈവത്തെ കാണുന്ന ഒരു കാര്യത്തിൽ ജോസഫ് യേശുവിന്റെ അക്ഷരാർത്ഥത്തിലുള്ള നിഴലായിട്ട് തന്നെ നിൽക്കുന്നു. നമ്മള് റോമർകൈയ ലേഖനം 8-ാം അധ്യായം നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വാക്യമാണല്ലോ, റോമർ 8 28-ാമത്തെ വാക്യം, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് നമുക്ക് കൂടി വ്യാപരിപ്പിക്കും എന്ന് പറയുന്ന ആ വാക്യമാണ്. എങ്ങനെയാണ് അങ്ങനെ നമുക്കെല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കാൻ ഒക്കുന്നത്? നമുക്ക് ദൈവത്തെ സ്നേഹിച്ച് ഈ ഒരു നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ആളുകളുടെ മനോഭാവത്തിലും അവരും എന്തായിരിക്കും അല്ലെങ്കിൽ എന്താകണം? ഈ നിലയിൽ പാനപാത്രം എടുത്തോണ്ട് വരുന്നവരെയല്ല, അത് ദൈവം എനിക്ക് തന്നതാണ് എന്നുള്ള നിലയിൽ ദൈവത്തെ കാണുമെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു? സകലവും അവർക്ക് നന്മയ്ക്കായി തീരും. വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം, നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ പല കാര്യങ്ങളും വിട്ടുകളഞ്ഞാലും അല്ലെങ്കിൽ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചാലും ഇതിലെ ഒരു നന്മ, ആ നന്മ എന്താണെന്ന് നമ്മൾ കാണാതെ പോകുന്നത് കൊണ്ടാ ഈ പാനപാത്രം കൊണ്ടുവരുന്ന ആളുകളോടൊക്കെ വൈരാഗ്യം തോന്നും. അതുകൊണ്ടാണ് റോമർ 8:28-29 വളരെ പ്രസക്തമായ വാക്യങ്ങളാകുന്നത്. റോമർ 8:28 പറയുന്നു, സകലവും നന്മയ്ക്കായിട്ട് കൂടുകയാണ്. എന്നിട്ട് അതിനെ ഒന്ന് വിശദീകരിക്കുകയാണ് 29-ൽ ചെയ്യുന്നത്. ഈ നന്മ എന്താ? നന്മയെന്ന് പറയുന്നത് വേറെ ലോട്ടറി അടിക്കുന്നതൊന്നുമല്ല നന്മ, അല്ലെങ്കിൽ ഉടനെ ഗൾഫിലേക്ക് വിസ കിട്ടുന്നതല്ല നന്മ, അല്ലെങ്കിൽ പുതിയ കാർ വാങ്ങുന്നതല്ല നന്മ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേറെ ഉന്നതമായ കാര്യങ്ങൾക്ക് വഴി തുറക്കുന്നതല്ല നന്മ. അതൊക്കെ നന്മയാണ്. പക്ഷെ ആത്യന്തികമായ നന്മയെന്ന് പറയുന്നത് എന്താ? ആത്യന്തികമായ നന്മ 29-ൽ പറയുന്നു, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ് നിത്യതയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ നന്മ. ആ ഒരു വലിയ നന്മ നമ്മളിൽ ചെയ്തെടുക്കാനായിട്ടാണ് ഈ പാനപാത്രമായിട്ട് വരുന്ന സേവകരും പടയാളികളെ അല്ലെങ്കിൽ യൂദായെ ഒക്കെ ദൈവം വെച്ചിട്ടുള്ളത്. അത് കണ്ടാൽ ഒന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് സംശയിക്കുകയല്ല, ദൈവം നമ്മുടെ നിത്യതയെ ഉദ്ദേശിച്ചാണ് ദൈവം നിൽക്കുന്നത്. ദൈവത്തെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ടല്ലോ, ദൈവം നമ്മളെ, ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണ്, ഇറ്റേണൽ ലവ്, നിത്യസ്നേഹമാണ് എന്ന് പറയുമ്പോ തന്നെ, നിത്യസ്നേഹമാണ് എന്ന് പറയുമ്പോ, ഇറ്റേണൽ ലവ് ആണ് എന്ന് പറയുമ്പോ തന്നെ അതിന് ലവ് ഓഫ് ഇറ്റേണിറ്റി എന്നും പറയും, നിത്യതയെ സംബന്ധിച്ച സ്നേഹമാണ് എന്നും പറയും. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹം നിത്യമായ സ്നേഹമാണ്, ഇറ്റേണല്ലോ നിത്യ സ്നേഹമാണ്. അതേസമയം അത് നിത്യതയെ സംബന്ധിച്ച സ്നേഹവും കൂടാണ്. ലവ് ഫോർ ഇറ്റേണിറ്റി ഇറ്റേണൽ ലവ് ആണ്, ലവ് ഫോർ ഇറ്റേണിറ്റി കൂടാണ് നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ ഈ ലോകത്തിലെ 70-80 വർഷം ഇവിടുത്തെ സുഖ സൗകര്യങ്ങളോ ഇവിടുത്തെ കാര്യങ്ങളോ ഇവിടുത്തെ നേട്ടങ്ങളോ അല്ല ദൈവം നോക്കുന്നു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമേതാ? യാഥാർത്ഥ്യം ഇറ്റേണിറ്റി, നിത്യത. നിത്യതയിലെ നമ്മുടെ നേട്ടമാണ്, അതിനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിത്യതയിലെ നമ്മുടെ നന്മ, അതിനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുമ്പം അതിനുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ മാത്രമാ ഈ 70 വർഷം അല്ലെങ്കിൽ 80 വർഷം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് നിത്യതയിലെ നന്മ ഉണ്ടാകാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ നിത്യതയിലെ നന്മ ഏതായിരിക്കും? പുത്രന്റെ സ്വഭാവത്തോടെ എത്രത്തോളം നമ്മൾ അടുത്തു വരുന്നോ, ഈ ലോക ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അങ്ങനെ അടുത്തു വരുന്നോ, അതിനനുസരിച്ചായിരിക്കും നമുക്ക് നിത്യതയിലെ പ്രതിഫലങ്ങളെ ലഭിക്കുക. അല്ലെ? കർത്താവിന്റെ സ്വഭാവത്തോടെ എത്രത്തോളം അടുത്തു വന്നു. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില തീർച്ചയായിട്ടും അതിന് വിലയുണ്ട്, അതിൻ്റെതായ വിലയുണ്ട്. എങ്കിലും നമുക്ക് കർത്താവിന്റെ സ്വഭാവത്തോട് ചേർന്ന് വരാതെ തന്നെ വേണമെങ്കിൽ ഒരു കമ്പനി എക്സിക്യൂട്ടീവ് ചില കാര്യങ്ങൾ ചെയ്യുന്ന പോലൊക്കെ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. എന്നാലും ആളുകളോടുള്ള വൈരാഗ്യവും വിഷമങ്ങളും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുകയും കർത്താവിന്റെ സ്വഭാവത്തോട് ചേർന്ന് വരാതിരിക്കുകയും ചെയ്താൽ അതിലൊക്കെ സ്വയത്തിൻ്റെതായ പല പല സ്പർശങ്ങൾ ഉള്ളതുകൊണ്ട് ദൈവത്തിന് അതൊന്നും അംഗീകാരയോഗ്യമായ പ്രവൃത്തികളായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ക്രിസ്തീയ ലോകം ഇത് ഈ നിലയിൽ കാണുന്നില്ല. അവർ വിചാരിക്കുന്നത് ദൈവത്തിനായിട്ട് ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ പ്രവൃത്തിയുടെ പിന്നിൽ നമ്മളൊരു നമ്മുടെ വീട്ടിലൊരു ഒരു അതിഥി വരുമ്പോൾ നമ്മള് കുഞ്ഞുങ്ങളോട് പറയുന്നു, മമ്മി കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരാൻ തന്നായിക്കാം, അമ്മയോട് പറ അവന്റെ അടുക്കള പോയി കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരും. നല്ല മനോഹരമായ കൂൾ ഡ്രിങ്ക്സാ, പക്ഷെ അതൊരു കഴുകാത്ത പാത്രത്തിലാണ് കൊണ്ടുവന്ന് ഈ അതിഥിക്ക് കൊടുക്കുന്നതെങ്കിലും അതിഥിക്കും കുടിക്കാൻ തോന്നുകയല്ല, നമുക്കും വിഷമാണ്. നല്ല നല്ല കൂൾ ഡ്രിങ്ക്സാ, പക്ഷെ അതെന്ത് വേണം, നല്ല പാത്രത്തിൽ തന്നെ കൊണ്ടുവന്നാലേ ഉപയോഗിക്കാനൊക്കെയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളിലാണ് ഇന്ന് പലയിടത്തും ഊന്നല്. പ്രവൃത്തികൾ വേണം, തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷേ ആ പ്രവൃത്തികൾ വഹിക്കുന്ന ആ പാത്രം, പാത്രത്തിന്റെ വിശുദ്ധി, ആ പാത്രത്തിന്റെ കഴിവില് അത് ദൈവം കണക്കെടുക്കണം. അത് ശരിയല്ലെങ്കിൽ അത് സ്വയത്തിലും മത്സരത്തിലും മറ്റുള്ളവരെക്കാൾ കേമനാണ് താനെന്ന് കാണിക്കാനായിട്ടും ഒക്കെയാണ് ഈ പ്രവൃത്തിയെങ്കിൽ അതൊക്കെ സ്വയത്തിന്റെ കറ പുരണ്ടതാണ്. എല്ലാ പ്രവൃത്തികളും ഇതിന്റെ നീതി പ്രവൃത്തികൾ കറ പുരണ്ട തുണി എന്ന് പറയുന്നത് ഓർക്കുക. നീതി പ്രവൃത്തികളാണ്, ദോഷപ്രവൃത്തികളല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് എനിക്ക് നമ്മൾ പറയാറുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിത്യതയിലെ നമ്മുടെ നന്മയാണ് ദൈവം നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ കർത്താവിന്റെ സ്വഭാവത്തോട് എത്രത്തോളം അടുത്തു വരുന്നു, അതാണ് നിത്യതയിൽ നമുക്ക് മുതൽക്കൂട്ടാകുന്നത്. അങ്ങനെ ഒരു മുതൽക്കൂട്ടാകാൻ വേണ്ടി നമ്മുടെ നിത്യതയെ സ്നേഹിച്ച്, നിത്യസ്നേഹമായ ദൈവം നമ്മുടെ നിത്യതയെ സ്നേഹിച്ച് നമുക്ക് ഈ ഭൂമിയിൽ അനുവദിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രതികൂലങ്ങൾ, ഈ കഷ്ടതകൾ. ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കർത്താവിന്റെ ഈ കാര്യം പറഞ്ഞ്, ജോസഫിന്റെ ഈ കാര്യം പറഞ്ഞ് നമുക്ക് കടന്നു വരാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യം നമുക്ക് ഏറ്റെടുക്കാം. നമ്മള് മറ്റുള്ളവരെ കാണാതെ അതിനപ്പുറത്ത് ദൈവത്തെ കാണാൻ നമുക്കിടയാകട്ടെ. നമുക്ക് വളരെ വേഗത്തിൽ പോകാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു വന്നതുമായിട്ട് ചേർത്ത് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ജോസഫിനെ കുറിച്ച് തന്നെ സ്തേഫാനോസ് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീൽ രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. കണ്ടോ, ജോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് ഫറവോന്റെ മുമ്പാകെ വരുന്ന ആ ഭാഗമാണ് പറയുന്നത്. 12 ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നു. അവർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് 10-ാമത്തെ വാക്യം 7:10 പറയുന്നു, എന്നാൽ ദൈവം എന്തോ ചെയ്തു, ദൈവം അവനോട് കൂടെ. സത്യത്തിന് നമുക്ക് വേണ്ട ആത്യന്തിക നന്മ അതല്ലേ? ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം. അത് കാരാഗ്രഹത്തിലാണെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ കഴിയുമെങ്കിൽ അതല്ലേ നിത്യതയെ സംബന്ധിച്ചുള്ള നമ്മുടെ നന്മ? ജോസഫിന് അങ്ങനെയായിരുന്നു. ജോസഫിനെ കുറിച്ച് ദൈവവും തമ്മിലുള്ള ബന്ധം അവിടെ പറയുന്നു. കാരാഗ്രഹത്തിലാണ് ജോസഫ് ആയിരുന്നത്, പക്ഷേ ദൈവം എന്ത് ചെയ്തു, ദൈവവും അവനോടുകൂടെ അവിടെ ഇരുന്നു എന്നാണ് പറഞ്ഞു. നമ്മൾ വിചാരിച്ചിരുന്നത് ദൈവം സ്വർഗത്തിൽ സന്തോഷമായിട്ട് സ്വർഗത്തിൽ അങ്ങനെ അങ്ങ് കഴിയുകയാണ്. എന്നാൽ തന്റെ മകൻ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഇരുന്നു. കണ്ടോ, ദൈവത്തെ ആ നിലയിൽ ജീവിച്ചറിയാനായിട്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനുള്ളപ്പം ജോസഫ് തന്നെ വിറ്റുകളഞ്ഞതോ അല്ലെങ്കിൽ തന്നെ ഒടുവിൽ കാരാഗ്രഹത്തിൽ അടച്ച പൊട്ടിഫേറിനെയോ പൊട്ടിഫേറിന്റെ ഭാര്യയോ ഇവരെ ആരോടെങ്കിലും ജോസഫിന് വിഷമമുണ്ടോ? ഇല്ല. കാരണം കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോഴും അവൻ അവനോടൊപ്പം ഇരിക്കുന്ന ഒരാളുണ്ട്. ആരാ? ദൈവം. ദൈവത്തിന്റെ മധുരോദാരമായ ഒരു സമ്പർക്കം അനുഭവിച്ച് കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പം ജോസഫ് പറയാ, ഇത് ആത്യന്തികമായ നന്മ. ഈ നന്മയിലേക്ക് ഈ പറവോ പുത്തിക്കേറും ഭാര്യയും ഒക്കെ ആയിരിക്കും അതിന് നിമിത്തമായത്, അതിന് ഉപകരണമായത് അവരായിരിക്കും. പക്ഷെ എനിക്ക് ഈ വലിയ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പഴയതിനേക്കാൾ കൂടുതൽ അടുത്തറിയാൻ ഒക്കുന്ന ഒരു ഒരു സാധ്യതയിലേക്ക് എന്നെ നയിക്കാൻ ദൈവമാണ് ഇവരെ ഉപയോഗിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇവരോട് വൈരാഗ്യമില്ല, വിഷമമില്ല, ദൈവത്തിന്റെ തന്നെ കരങ്ങളെ ഞാൻ കാണുന്നു എന്ന് ജോസഫ് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ആത്യന്തിക നന്മ, ആത്യന്തികമായ ഈ നന്മ നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. നമ്മുടെ നിത്യതയിലെ നന്മ, നമ്മളെ നിത്യതയോളം സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള സ്നേഹം, നമ്മുടെ നിത്യത നന്നായിരിക്കണമെന്നുള്ള ദൈവത്തിന്റെ സ്നേഹം, അതിനെ കണ്ടാൽ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സ്വഭാവത്തോട്, കർത്താവിന്റെ ക്ഷമയോട്, കർത്താവിന്റെ സ്നേഹത്തോട്, കർത്താവിന്റെ പ്രതികരണങ്ങളോട് എത്രയും അടുത്തു വരുന്നതാണ് നമുക്ക് നിത്യതയിലെ നന്മ. ആ നന്മയ്ക്ക് മുഖാന്തരമാകുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങളെ അങ്ങനെ കണ്ടാൽ നമുക്കും ജീവിതം വ്യത്യാസമായിത്തീരും. ഞാന് പറഞ്ഞു വരുന്നത്, ഈ ജോസഫ് എന്ത് ചെയ്തു? ജോസഫിന് എങ്ങനെയാണ് ഇവരോടൊക്കെ ക്ഷമിക്കാനായിട്ട് കഴിഞ്ഞത്, ഇവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞത്? ജോസഫ് അവിടൊക്കെ ദൈവത്തെ കണ്ടു. ഇവരെ ഇവർ ചെയ്ത കാര്യങ്ങള് ഒരളവിൽ താൻ അങ്ങ് മറന്നുപോയ പോലെ ആവശ്യം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 47:50, 45, 50 ഒക്കെ ജോസഫ് പറഞ്ഞേ കണ്ടല്ലോ. ജോസഫ് ഇവര് ചെയ്ത കുറ്റങ്ങൾ ഓർക്കുന്നില്ലാത്ത ഒരാളെ പോലെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വഴിയിലാ പോകുന്നതെങ്കിൽ നമ്മളും ചിലതൊക്കെ ഓർമ്മയില്ലാത്തവരാണ്. സാഗ്ബേർ ചിലപ്പോ പറയാറുണ്ടല്ലോ, സാഗ്ബേർ സാധാരണ പറയും, നമ്മൾ രണ്ട് കാര്യങ്ങൾ മറക്കണം, രണ്ട് കാര്യങ്ങൾ ഓർക്കണം എന്ന് പറയാം. രണ്ട് കാര്യങ്ങൾ നമ്മൾ മറക്കണം. എന്തൊക്കെയാ നമ്മൾ മറക്കേണ്ട രണ്ട് കാര്യങ്ങൾ? നമ്മൾ എപ്പോഴും മറക്കണ്ട അല്ലെങ്കിൽ മറക്കണം മറക്കണം എന്ന് നമ്മൾ നമ്മുടെ മനസ്സിന് സജഷൻ കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സും അത് വലിയ കാര്യങ്ങളൊക്കെയല്ല, മനസ്സും ക്രമേണ അതങ്ങ് മറന്നു പോകും. അതുപോലെ നമ്മൾ അത് അതേ തന്നെ പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സത് 25 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഓർത്തിരിക്കുന്നത്. അതുകൊണ്ട് സൗറിന് പലപ്പോഴും പറയാറുണ്ട്, രണ്ട് കാര്യങ്ങൾ നമ്മൾ മറക്കണം. എന്തൊക്കെയാ രണ്ട് കാര്യങ്ങൾ മറക്കണ്ട? മറ്റുള്ളവരെ നമുക്ക് ചെയ്ത തിന്മ നമ്മൾ മറക്കണം. പിന്നെ മറക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത നന്മ നമ്മൾ മറക്കണം. മനസ്സിലായോ? നമ്മള് ചിലപ്പോ മറ്റുള്ളവർക്ക് ചില നന്മ ചെയ്യും. പണ്ട് ഉച്ചനാളില് അവന് വണ്ടിക്കൂലി ഇല്ലാഞ്ഞപ്പം 10 പൈസ കൊടുത്ത് ഓക്കെയാ. അതൊക്കെ 25 കൊല്ലത്തിന് ശേഷം നമ്മൾ ചെയ്ത നന്മ ഓർത്ത് വെച്ചേക്കും. നന്മ ഓർത്ത് വെച്ചാലുള്ള കുഴപ്പം എന്താ? നമ്മൾ തന്നെ അവനിൽ നിന്ന് നല്ല പെരുമാറ്റം ഡിമാൻഡ് ചെയ്യും. ആ ചിലത് പറയില്ലേ, അന്ന് ഞാനേ ഉള്ളായിരുന്നു, എന്നിട്ട് ഇപ്പം മോടെ കല്യാണം വന്നപ്പോ എന്നെ വിളിച്ചു. ആ 25 കൊല്ലം മുമ്പ് ഒരു ചെറിയ തുക കൊടുത്ത് സഹായിച്ച് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഓർത്തു വെച്ചേക്കുക. ഞാൻ ചെയ്ത നന്മ ഓർത്തു വെച്ചേക്കുക. നമ്മൾ ചെയ്ത നന്മ ഓർത്തു വെച്ചാലുള്ള കുഴപ്പം, നമുക്ക് അതിനനുസരിച്ച് നമ്മൾ അവനിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പെരുമാറ്റമുണ്ട്. ആ പെരുമാറ്റം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പരാതിയാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത നന്മ അങ്ങ് മറന്നേക്കുക, മറക്കുക, മറക്കുക. മറ്റുള്ളവർ നമുക്ക് ചെയ്ത തിന്മയും നമ്മൾ എന്തോ വേണം മറക്കണം, മറക്കണം. ഇതാണ് നമ്മൾ മറക്കേണ്ട രണ്ട് കാര്യങ്ങൾ. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളും ഉണ്ടെന്ന് ബ്രദർ പറയാറുണ്ട്. നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താ? മറ്റുള്ളവർ നമുക്ക് ചെയ്ത നന്മ നമ്മൾ ഓർക്കണം. നേരത്തെ പറഞ്ഞിട്ട് എതിർവശമായി നീ പറയും, മറ്റുള്ളവര് നമുക്ക് തിന്മ മാത്രമല്ലല്ലോ ചെയ്തത്, അവർ ചെയ്ത തിന്മ നമ്മൾ മറന്നു. പക്ഷേ അവർ ചെയ്ത നന്മയുടെ മറന്നു കളയരുത്. നന്മ എന്തോ ചെയ്യണം, ഓർക്കണം. അന്ന് ആ സമയത്ത് ഈ സഹോദരനെ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ സഹോദരിയായിരുന്നു ഉണ്ടായിരുന്നത്, എനിക്ക് ഇന്ന പോലെ ചെയ്തു എന്നുള്ളത് നമ്മൾ ഓർക്കണം. മറ്റുള്ളവർ നമുക്ക് ചെയ്ത നന്മ നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ കേട്ടാൽ വിചിത്രമെന്ന് തോന്നുന്ന ഒരു കാര്യം, നാം മറ്റുള്ളവർക്ക് ചെയ്ത തിന്മയും നമ്മൾ ഓർക്കണം. അതെന്തിനാ? നെഗറ്റീവായ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടമായി. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത തിന്മ അതെന്തിനാ നമ്മൾ ഓർക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അത് നമ്മളെ വളരെ താഴ്മയിൽ സൂക്ഷിക്കും. ഞാൻ ഈ ആളിനെ വേണ്ട പോലെ പെരുമാറിയില്ല, ആ ആളിനോട് ഞാൻ മോശമായിട്ടാണ് പെരുമാറിയത് എന്നുള്ളതിനെ കുറിച്ച് ആരോഗ്യകരമായ ഒരു ഓർമ്മ ഉണ്ടായിരിക്കുന്നത് നമ്മളെ എപ്പോഴും താഴ്മയിൽ സൂക്ഷിക്കും. മറ്റാളുകളോട് വീണ്ടും പെരുമാറുമ്പോൾ, സമാനമായ സാഹചര്യത്തിൽ പെരുമാറേണ്ട രംഗം വരുമ്പോഴൊക്കെ ഇത് നമുക്കൊരു മുന്നറിയിപ്പായിട്ട് നിൽക്കും. നീ സൂക്ഷിക്കണം, നീ അത്ര വിചാരിക്കുന്ന പോലെ നല്ല പുള്ളിയൊന്നുമല്ല, ഇന്ന ആളോട് നീ മോശമായിട്ടാ പെരുമാറിയത്, ഇവിടെയും ചിലപ്പോ നീ മോശമായിട്ട് പെരുമാറിയേക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിന്റെ ഒരു അനാവശ്യമായ കുറ്റബോധം കൊണ്ട് നടക്കണമെന്നല്ല പറയുന്നു. രണ്ട് പത്രോസ് ഒന്നാമധ്യായം അതിന്റെ ഒമ്പതാമത്തെ വാക്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. അവരെ കുറിച്ച് പറയുന്നു, അവര് ഹൃസ്വദൃഷ്ടിയുള്ളവരും അവര് മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയവരുമാണ്. മുൻപ് ചെയ്ത പാപങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ അയ്യോ ദൈവം ക്ഷമിച്ചോ 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 എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ കർത്താവിന്റെ അടുത്ത് നിന്ന് നമ്മൾ ആ തെറ്റ് ഏറ്റു പറഞ്ഞു, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത തിന്മകള് നമ്മൾ ഏറ്റു പറഞ്ഞു, അവരോടും പറഞ്ഞു, ദൈവം ക്ഷമിച്ചു, ദൈവം ക്ഷമിച്ചു, ദൈവം അത് മറന്നു. എന്നാൽ ആ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം ഒരു ആരോഗ്യകരമായ നിലയിൽ, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനും മുറിപ്പെടുത്താനുമല്ല, മറിച്ച് ഒരു ആരോഗ്യകരമായ നിലയിൽ ഓർത്തിരിക്കണം എന്നാണ് രണ്ട് പത്രോസ് ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം പറയുന്നത്. ഈ നമ്മൾ ഈ പറഞ്ഞ ഈ നിയമങ്ങളെല്ലാം അനുസരിച്ച് ജോസഫ് എന്ത് ചെയ്തു? ജോസഫ് താൻ സഹോദരന്മാർക്ക് ചെയ്ത നന്മകളൊക്കെ മറന്നുപോയി, സഹോദരന്മാര് തനിക്ക് ചെയ്ത തിന്മകളൊക്കെ താൻ മറന്നുപോയി. എന്തോ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം. നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്തമേശയോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. ജോസഫിന്റെ കാര്യമാണല്ലോ പറഞ്ഞ്, ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, 41-ാം അധ്യായത്തിൽ വരുമ്പോ ജോസഫിന്റെ ഈ ലോകത്തെ കുറിച്ചുള്ള വേറൊരു മനോഭാവം കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു മനോഭാവം. 41-ാം അധ്യായം അതിന്റെ 52-ാമത്തെ വാക്യം, 51-52 വാക്യങ്ങൾ. ജോസഫ് ഇപ്പൊ എവിടെയാ? ജോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. താന് ഫറവോന്റെ പ്രധാനമന്ത്രിയായി. താന് വിവാഹം കഴിച്ചു, ആസ്മത്തിനെ വിവാഹം കഴിച്ചു. ആസ്മത്തിൽ തനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന രംഗം 52-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു ജോസഫ് തന്റെ ആദ്യജാതനും മനുഷ്യ എന്ന് പേരിട്ടു. കണ്ടോ, ചിലത് മറക്കുന്ന ആളായിരുന്നു ജോസഫ്. തിക്താനുഭവങ്ങളെ താൻ അങ്ങനെ താലോലിക്കുന്നില്ല. മറ്റുള്ളവർ ചെയ്ത തിക്താനുഭവങ്ങളെ താൻ മറന്നുകളഞ്ഞു, മനുഷ്യ എന്ന പേരിട്ടു. എന്നാ അത് നമ്മൾ ചിന്തിച്ചു. എന്നാൽ രണ്ടാമതുണ്ടായ കുഞ്ഞിന് പേരിട്ട വാക്യം 52-ാമത്തെ വാക്യം, എഫ്രയീം എന്ന് രണ്ടാമത്തവന് പേരിട്ടു. ആ പേരിന്റെ പിന്നിലുള്ള ചിന്ത എന്താ? സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. നമുക്കെപ്പോഴും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ദൈവം എന്നെ വർദ്ധിപ്പിച്ചു, ദൈവം എന്നെ ഞാന് ഒരു വടിയോടുകൂടാണ് കടന്നത്, ഇപ്പൊ ഒരു വലിയ കൂട്ടമാക്കിയിരിക്കുന്നു. നമുക്കെപ്പോഴും ദൈവം വർദ്ധിപ്പിച്ചു, നമുക്കത് സന്തോഷമുള്ള കാര്യം. ജോസഫ് എന്നുള്ള പേരും ആ നിലയിലാണ്, ദൈവത്തിന്റെ വർദ്ധന അറിഞ്ഞ ആളാണ് ജോസഫ്. പക്ഷെ ജോസഫ് ഇവിടെ താന് എവിടെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചെന്നാ പറഞ്ഞത്? സങ്കടദേശം. ഏതാ ഈ സങ്കടദേശം? ജോസഫ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സ്ഥലത്തെ ജോസഫ് വിളിക്കുന്നത് എന്താ? സങ്കടദേശം. അതാ ഞാൻ പറഞ്ഞത്. ജോസഫിന് വല്ല സങ്കടവും ഉണ്ടോ ആ ദേശത്ത്? ഒരു സങ്കടവും ഇല്ലാത്ത ദേശമാണ്. ഫറവൻ കഴിഞ്ഞാൽ ഫറവന് രണ്ടാമനായിട്ടിരിക്കുക ജോസഫ്. ജോസഫ് രഥത്തെ വരുമ്പോ ആളുകള് ജോസഫിന് വേണ്ടി അർത്താരവും മുഴക്കും, ആളുകൾ കുമ്പിടും നമസ്കരിക്കും, എല്ലാ കാര്യവും. ഫറവൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ആ നാടിന്റെ മുഴുവൻ അംഗീകാരവും ആദരവും പിടിച്ചുപറ്റിയ ജോസഫ്. ജോസഫ് മിസ്രൈലിലാണ്, പക്ഷെ മിസ്രൈലിലെ ആളുകളുടെ ഒക്കെ കൺകണ്ട ദൈവമായിട്ട് താനിപ്പോഴായിരിക്കുന്നു. എല്ലാ ബഹുമാനവും എല്ലാം ലഭിക്കുന്നു, എല്ലായിടത്തു നിന്നും അംഗീകാരം. ഇങ്ങനെയുള്ള ആ ദേശം. പക്ഷെ ജോസഫ് അതിനെ എന്താ പറയുന്നത്? ഇതിനെ സങ്കടദേശമെന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? ജോസഫിനറിയാം ദൈവത്തിന്റെ വാഗ്ദത്ത ദേശം വേറെയാണെന്ന് തനിക്കറിയാം. അതുകൊണ്ട് ജോസഫ് പിന്നീട് തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്, താന് തന്റെ മരണത്തിന്റെ സമയത്ത്, നമ്മള് പുറപ്പാട് ഉൽപ്പത്തി പുസ്തകത്തിലെ 50-ാം അധ്യായത്തിൽ നമ്മള് മുമ്പേ വായിച്ചതിനോട് ചേർത്ത് വരുമ്പോൾ എന്തോ പറയുന്നു ജോസഫ്. പറയുന്നു, എന്റെ അസ്ഥികളെ പോലും ഇവിടുന്ന് എടുത്തുകൊണ്ട് പൊക്കോണം എന്ന് പറയുന്നു 50-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്കുകൾ കണ്ടോ. കാരണം ഈ മിസ്രയേലിൽ തനിക്ക് ഒത്തിരി വ്യക്തിപരമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടെങ്കിലും തന്റെ പ്രതീക്ഷകളൊക്കെ ഏതിലാ? ഓ, ദൈവം തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ആ നാട്ടിലാ തന്റെ പ്രതീക്ഷ വെച്ചേക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, താൻ ഭൗതികമായിട്ട് എത്രയേറെ അനുഗ്രഹിക്കപ്പെട്ടെങ്കിലും തന്റെ ഹൃദയം ഇരിക്കുന്നത് ഏതാ? ആത്മീയമായ വാഗ്ദാനങ്ങളിലാണ് തന്റെ ഹൃദയം ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൗതികമായ നേട്ടങ്ങളെയൊക്കെ താന് കാണുന്നത് ഇത് സങ്കടദേശമാണ്. സങ്കടദേശം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയുമോ? ഇവിടെ ഇതാ സങ്കടദേശത്ത് ദൈവനെ വർദ്ധിപ്പിച്ചു. ദൈവനെ വർദ്ധിപ്പിച്ചെന്നുള്ളത് ഒരു വലിയൊരു ദൈവത്തിന്റെ ഒരു വാഗ്ദാനത്തിന്റെ ഒരു ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയായിട്ട് കാണാം. പക്ഷേ താനായിരിക്കുന്ന ദേശത്തെ ഒരു സങ്കടദേശമായിട്ട് കാണുന്നത് ജോസഫിന്റെ ഒരു നിലപാട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തീയതയില് പലയിടത്തും വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കാനാ താല്പര്യം. നിലപാടുകളെ മറന്നുകൊണ്ട് വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കാനാ താല്പര്യം. ഓ, ദൈവം അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഇത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ, വാഗ്ദാനങ്ങൾ എവിടൊക്കെ ഇന്ന് പലരും പറയുന്നു, ബൈബിൾ എടുക്കുക, ഒരു ചുമന്നോഷി പേന എടുക്കുക, എവിടൊക്കെ വാഗ്ദാനങ്ങളുണ്ട് ആ വാഗ്ദാനങ്ങളുടെ എല്ലാം അടിയിൽ വരയിടുക, എന്നിട്ട് അതേലെല്ലാം കൈ വെച്ചിട്ട് അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. തെറ്റൊന്നുമില്ല, തെറ്റൊന്നുമില്ല, ഈ വാഗ്ദാനങ്ങളൊക്കെ നമുക്കുള്ളതാ. പക്ഷേ ഇവിടെ ഇതാ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ദൈവത്തിന്റെ വാഗ്ദാനത്തിലെ ദൈവത്തിന്റെ വിശ്വസ്തത ജോസഫ് പറയുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് എന്തുണ്ട്? ഈ ഭൗതികമായ നേട്ടത്തെ സങ്കടദേശമായിട്ട് കാണുന്ന തന്റെ ഒരു നിലപാടിനോട് ചേർത്താണ് ഈ വാഗ്ദാനം ഇരിക്കുന്നത്. വാഗ്ദാനത്തെ താൻ ക്ലെയിം ചെയ്യുന്നു, അല്ലെ? ആ വാഗ്ദാനത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നിലപാടുകൾ, ദൈവത്തിനായിട്ട് എടുക്കുന്ന നിലപാടുകളെ അവഗണിച്ചു കളയുന്നു. ദൈവം ഇങ്ങോട്ട് തരണ്ട നന്മകൾ, അനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ, അതിനെ കൊട്ടി ഘോഷിക്കുന്നു. ജോസഫ് വ്യത്യസ്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജോസഫിന്റെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മുന്നോട്ട് പോകുമ്പോ ഈ ഇസ്രായേൽ ഗോത്രം 12 ഗോത്രങ്ങൾ വരുമ്പോ ഇതാ എഫ്രയീമിനും മനശ്ശെക്കും രണ്ടുപേർക്കും ജോസഫിന്റെ ഇരട്ടിപ്പങ്ക് ആദ്യ ജാതന് ലഭിക്കേണ്ട പോലെ രണ്ട് ഗോത്രങ്ങളുടെ ആ ഒരു തലതൊട്ടപ്പനായിട്ട് ജോസഫിന് നിൽക്കാനായിട്ട് കഴിയും. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ദൈവം ആശീർവദിക്കുന്നിടത്ത് നമുക്ക് ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ദൈവം ദൈവവചനത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന നമ്മളെ വിളിച്ചിരിക്കുന്ന ആത്മീയതയ്ക്കൊപ്പം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നതിനോട് ചേർത്ത് ഇങ്ങനെ പറയാം, നിത്യതയിലെ ആ നന്മയ്ക്കൊപ്പം അതിനുവേണ്ടിയുള്ള ഒരുക്കനാളുകൾ മാത്രമാണ് ഇവിടെ. ഒരുക്കനാളുകൾ മാത്രം. ഈ ഒരുക്കനാളുകൾ, ഇതല്ല ശരിക്കുള്ള നമ്മുടെ ജീവിതം. ഇത് കുറച്ചു നാളത്തേക്ക് മാത്രം. ഇപ്പോൾ കാണുന്നതും പിന്നെ ആവിയാകുന്നതും എന്തോ എന്ന് യാക്കോബ് പറയും. കുറച്ചു നാളത്തേക്ക്, ഏറെയായാൽ 80 നാല് വിരൽ നീളം. ഇവിടെയല്ല, ഇവിടെയല്ല. ഞങ്ങൾ വെള്ളിയാഴ്ച കൂടിയപ്പോ ഞങ്ങൾ എന്തോ പറഞ്ഞു വന്നപ്പോ ഈ ആഗ്രയ്ക്കടുത്ത് ഫത്തേപൂർ സിക്രിയില് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസിന് ബൈബിളിൽ നിന്ന് എഴുതി വെച്ചേക്കുന്ന ഒരു വാക്യം, ബൈബിൾ പലയിടത്ത് വലിയ വലിയ മഹത് വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നിട്ട് ബൈബിളിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞൊരു വാക്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ വാക്യം ബൈബിളിൽ നിന്നും ഇല്ല, ആരോ എഴുതി വെച്ചതാ. പക്ഷെ അതിന്റെ അകത്ത് ഒരു ആശയമുണ്ട്. അതിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത് എന്താ, പാലത്തിൽ വീട് വെക്കരുത് ബൈബിൾ എന്നായിരുന്നു. പാലത്തിൽ വീട് വെക്കരുതെന്ന് ബൈബിളിലേക്ക് ഒരു വാക്യം നമ്മൾ കാണുകയില്ല. പക്ഷേ ബൈബിളിൽ ഉടനീളം പറയുന്ന കാര്യം അതല്ലേ. ഇതെന്താ ഈ ലോകജീവിതം എന്താ, ഇതൊരു പാലമാണ്, അക്കരെ നാട്ടിലോട്ടുള്ള ഒരു പാലമാണ്. ഈ പാലത്തിൽ എന്തോ ചെയ്യരുത്, വീട് പണിയരുത്. വീട് പണിയെന്ന് പറഞ്ഞാൽ അവിടെ ആകരുത് നമ്മുടെ ഹൃദയം, ഇവിടെയാ നമ്മുടെ നാടെന്ന് വിചാരിക്കരുത്. ഈ നാട് എന്തുവാ, ഇത് സങ്കടദേശമാണ്. സഹോദര സഹോദരി നിനക്ക് ഒരു പ്രശ്നവുമില്ല, ഓ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു, എല്ലാം പകിടെ പന്ത്രണ്ടേ, എല്ലാം നടന്നു പോകുമ്പോ ആളുകളെല്ലാം ജോസഫിനെ വാഴ്ത്തുന്ന പോലെ ഞങ്ങളുടെ കമ്പനി മാനേജർ ഇതാ പോകുന്നു, എല്ലാം അദ്ദേഹം ഓ ഇതുപോലെ തങ്കപ്പെട്ട മനുഷ്യനുണ്ടോ എന്നൊക്കെ ആളുകൾ പറയുന്നു. പക്ഷേ നീ ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞോണം ഇതെന്തോന്ന്, ഇത് സങ്കടദേശമാണ്, പാലമാണ്. പാലത്തേൽ എന്തോ ചെയ്യരുത്, വിവരമുള്ളവനൊന്നും പാലത്തേൽ എന്ത് ചെയ്യല, വീട് പണിയില്ല. പാലം പൊളിഞ്ഞു പോകും, വീട് പൊളിഞ്ഞു പോകാൻ നീ പാലത്തേലാ വീട് പണിതെങ്കിൽ നഷ്ടമായി പോകുമേ. അതുകൊണ്ട് പാലത്തിൽ വീട് പണിയരുത് എന്ന് പറഞ്ഞ ആ കാര്യം ഇതിനെ ഒരു സങ്കടദേശമായിട്ട് കാണും. ഓ അതുപോലെ അങ്ങനെ അതിനെ കാണുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കിട്ടുന്ന അംഗീകാരങ്ങളെ നമ്മൾ വലുതായിട്ട് കാണുന്നില്ല. ഇവിടെ കിട്ടുന്ന പാനപാത്രങ്ങളെയോ കർത്താവിന്റെ അടുത്ത് വന്ന പാനപാത്രങ്ങളെയോ ആ പാനപാത്രത്തിനും നമ്മൾ അത് കൊണ്ടുവരുന്ന ആളുകളെയല്ല അതിന്റെ പിന്നിലുള്ള പിതാവിന്റെ കരുത്തെ കാണും. പിതാവ് എന്റെ നിത്യതയിലെ നന്മയ്ക്കായിട്ട് ദൈവം പ്ലാൻ ചെയ്ത ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്, ഒരു പാക്കേജ്. ഇന്നൊക്കെ അങ്ങനെയൊക്കെ പറയും, പാക്കേജ്, ഒരു പാക്കേജിന്റെ ഭാഗമാണെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നിത്യതയെ ഉദ്ദേശിച്ച് ദൈവത്തിന്റെ ഒരു പാക്കേജിന്റെ ഭാഗമായത് ഏതാ, അയൽവക്കക്കാരൻ വഴക്കിന് വരുന്നത്, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ദ്രോഹിക്കും ഒക്കെ. അത് പക്ഷേ കാണണമെങ്കിൽ ഇത് സങ്കടദേശമായിട്ടും പിതാവ് ഇതിന്റെ പിന്നിലുള്ളതായിട്ടും നമ്മൾ കണ്ടാലേ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ക്ഷമിക്കാനായിട്ടൊക്കെ ഉള്ളൂ. കർത്താവിന്റെ മേശ, കർത്താവിന്റെ മനോഭാവം, ക്ഷമ, ഇതിനെക്കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്. ഹഡ്സൺ ടൈലർ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ദൈവദാസൻ ഉണ്ടായിരുന്നു, ഹഡ്സൺ ടൈലർ. അദ്ദേഹം ഇന്ത്യയിലും വന്നിട്ടുണ്ട്. ചൈനയിലെ തന്റെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഹഡ്സൺ ടൈലർ. ഹഡ്സൺ ടൈലർ അദ്ദേഹം ഒരു മിഷണറി സംഘടന ഉണ്ടാക്കി താന് മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി ഈ മിഷണറി സംഘടനയും അല്ലെങ്കിൽ കാര്യങ്ങളും എല്ലാം മുന്നോട്ട് വരുമ്പോ തന്നെ എല്ലാം എപ്പോഴും എല്ലാം ഭംഗിയായിട്ട് പോകും എന്ന് വിചാരിക്കരുത്. മനുഷ്യരാ ഇതിന്റെ അകത്തെല്ലാം ഉള്ളത്. അതുകൊണ്ട് മാനുഷികമായ പല പ്രശ്നങ്ങളൊക്കെ വരും. ഇവര് ചൈനയിൽ ഉണ്ടായിരുന്ന ഈ മിഷണറിമാര് കുറച്ച് മിഷണറിമാരേ ഉള്ളൂ. ഇവര് ചൈന ഇൻലാൻഡ് മിഷൻ സംഘടനയുടെ ഭാഗമായിട്ട് അവര് നിൽക്കുമ്പോ ഈ ക്രമേണ എന്ത് പറ്റി, ഈ മിഷണറിമാരൊക്കെ തമ്മിൽ എന്ത് ചെയ്തു, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സൗന്ദര്യപ്പണക്കമാണ്. എന്നെ കണ്ടപ്പോ ചിരിച്ചില്ല, എന്നെ കണ്ടപ്പം മിണ്ടിയില്ല, ഞാൻ അങ്ങോട്ട് പോയപ്പോ, ഇങ്ങനെയൊക്കെ ഒത്തിരി 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 സങ്കടങ്ങളുണ്ട്. മനുഷ്യനാണ്, മനുഷ്യനാണ്, ഓക്കെ. അങ്ങനെ എന്ത് പറ്റി, ആകെപ്പാടെ 4, 3, 7 പേരേ ഉള്ളൂ. ഉള്ളവരൊക്കെ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതായി, മിണ്ടാതായി. ഒരാളെ ഒരു മിഷണറിയ മറ്റേ മിഷണറിയുടെ കുടുംബത്തെ കാണുന്നുണ്ട്, മിണ്ടാതായി. അവര് മറ്റവരെ കാണുമ്പോ ഇങ്ങനെ അവരുടെ ഇടയിൽ ഒരു പ്രയാസം. അച്ഛൻ ടൈലർക്ക് ഒരു കുഞ്ഞ് ഒരു മോളുണ്ടായിരുന്നു, ഗ്രേസ്, ഗ്രേസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അവൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ. അവളൊരു 7 കുടുംബങ്ങളുണ്ടെങ്കിൽ 7 കുടുംബത്തിന് ഒരു പൂമ്പാറ്റയെ പോലെ ഇങ്ങനെ പാറി നടക്കും. ഒരു മിഷണറിയുടെ വീട്ടിൽ ചെന്നു, അവിടെ ചെന്ന് രാവിലെ അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക, അവരുടെ ടേബിളിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തു, അടുത്ത വീട്ടിൽ ചെന്നു, അടുത്ത വീട്ടും ഈ വീടും തമ്മിൽ കണ്ടാൻ മിണ്ടുകയല്ല, അങ്ങനെ പണക്കത്തിലിരിക്കുന്നു. പക്ഷെ ഇവൾക്ക് ഇതൊന്നും ബാധകമല്ല. അവൾ ആ വീട്ടിൽ ചെന്നു, അവിടെ ചെന്ന് വേറെ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് മറ്റൊരു വീട്ടിൽ ചെന്നു. ഇങ്ങനെ ഈ സത്യത്തിൽ കുറച്ചു കഴിഞ്ഞപ്പം ഈ അച്ഛൻ്റെ മിഷണറി കുടുംബങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക കണ്ണി എന്ന് പറയുന്നത് ഗ്രേസ് എന്ന് പറഞ്ഞു ഈ പെൺകുട്ടിയായിട്ട്. അവൾ അങ്ങനെ മുന്നോട്ട് പോരുമ്പോ ഒരു ദിവസം ഈ കുഞ്ഞ് ഈ പെൺകുഞ്ഞ് ഒരു അസുഖം ബാധിച്ച് പെട്ടെന്ന് മരിച്ചു. പെട്ടെന്ന് മരിച്ചപ്പം വേറെ ആരുമില്ല, ബാക്കിയുള്ളവരെല്ലാം ചൈനക്കാരാണ്. ഈ മിശ്രമാര് ആറോഴോ കുടുംബങ്ങളേ ഉള്ളൂ. അവർ ഈ കുഞ്ഞിന്റെ ശവസംസ്കാരം നടത്തണമല്ലോ. കുഞ്ഞിനെ കുളിപ്പിച്ച്, കുഞ്ഞിന്റെ ഡെഡ് ബോഡി കുളിപ്പിച്ച് അവരെ കൂട് നടത്തു കൊണ്ടുവന്ന് വെച്ചു. അപ്പോ ഈ ഏഴ് കുടുംബങ്ങൾക്കും ആരോടടുപ്പമുണ്ട്? ഗ്രേസിനോടടുപ്പമുണ്ട്. അവരൊന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാ മിണ്ടുകയില്ലെങ്കിലും ഇവരെല്ലാരും ഇവരെ എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പൊതു ഘടകമാണ് ഗ്രേസ്. ഗ്രേസ് ഇപ്പം ചെയ്തു, ഗ്രേസ് മരിച്ചു, അവളുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ചിരിക്കും. ഓ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ ഏഴ് കുടുംബങ്ങളും വന്നു. ബോഡിയോടെ കിടക്കുക, ഏഴ് കുടുംബങ്ങളും അതിന് ചുറ്റും നിന്നു. എല്ലാവരുടെയും നോക്കാൻ ഗ്രേസിലേക്കാണ്. നേരെ നോക്കിയാൽ മറ്റാളെ കാണുന്നുവല്ലോ എന്ന് പേടിച്ച് എല്ലാവരും ഗ്രേസിനെ ഡെഡ് ബോഡിയെ തന്നെ നോക്കിയിരിക്കുക. പക്ഷെ അങ്ങനെ ഒത്തിരിയേറെ ഇരിക്കാൻ നോക്കിയല്ലല്ലോ. നോക്കിയിരുന്നേച്ച് ഒരാള് മറ്റേ ആളുടെ നേരെ കണ്ണുയർത്തി. ഒരു സഹോദരി മറ്റൊരു സഹോദരിയെ നോക്കി. നമ്മളെ ഈ കുഞ്ഞ് എത്ര നിഷ്കളങ്കയായിരുന്നു ആ കുഞ്ഞ് കടന്നുപോയി. നമ്മള് നമുക്ക് എത്ര നാളുണ്ടെന്ന് എങ്ങനെ അറിയും? നമ്മളെന്തിനാ കൊച്ചു കൊച്ചു കാര്യത്തിൽ ഈ വൈരാഗ്യവും വിഷമവും സൂക്ഷിക്കുന്നത്? എവിടെയോ അവിടെ ആ ശവസംസ്കാരത്തിൽ ഒരു പ്രസംഗം ഉണ്ടായിരുന്നില്ല. ശവസംസ്കാരത്തിൽ ഒരു സാധാരണ ശവസംസ്കാരമല്ലായിരുന്നു. ആ ശവസംസ്കാരത്തിൽ ഒരു പ്രസംഗമില്ലായിരുന്നു. മറിച്ച് എന്താ ഉണ്ടായിരുന്നത്? കരച്ചിലും അന്യോന്യമുള്ള കെട്ടിപ്പിടുത്തവും കണ്ണുനീരും നിലവിളിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രേസ് അവളുടെ ജീവിതം കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാഞ്ഞത് അവളുടെ മരണം കൊണ്ട് ചെയ്തെടുത്തു. ഈ കുടുംബങ്ങളെല്ലാം ഒന്നിച്ചു ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട ഒരു ജീവിതം ഇത്രയൊക്കെ ഉള്ളു. അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കിട്ടിയാൽ നമുക്ക് ക്ഷമിക്കാനും വിട്ടുകളയാനും ഒക്കും. അതുകൊണ്ട് ഇനി പറയില്ലേ, ഞാൻ എന്റെ കൊക്കൻ ജീവൻ ഉണ്ടെങ്കിൽ ആ മിണ്ടുകേല വിട്ടേരെ വിട്ടേരെ. സങ്കടവേഷമാണ്, പാലമാണ്, കെട്ടിടം മണിയല്ലേ, മണ്ടനാകല്ലേ. നമുക്ക് ദേവസ്വന്ധിയില് നമുക്ക് എഴുന്നേറ്റ് നോക്കി നമുക്ക് കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെത്തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പില് കർത്താവിന്റെ മേശയുണ്ടല്ലോ. ഈ മേശയിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പ്രാഗൽഭ്യത്തോടെ നമുക്ക് അടുത്തു വരാം. ഒന്ന് വരുന്ന 11 അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുന്നു. അതിന്റെ 23 ഭാഗം ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി മുറിച്ചു. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നിർത്തി. സ്തോത്രം, സ്തോത്രം.